പ്രൈസ് ദി ലോർഡ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ദ ഗേറ്റ് മിനിസ്ട്രീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നാം ചിന്തിക്കുന്നത് മരണാനന്തരം എന്ന വിഷയമാണ്. ഈ വിഷയം വീഡിയോ മെസ്സേജായിട്ട് യൂട്യൂബിലൂടെയും ടിവി മിനിസ്ട്രിയിലൂടെയും ഒക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അവിടെ നിന്നൊക്കെ ഞങ്ങൾക്ക് ലഭിച്ച അനേക ചോദ്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് ഈ ഓഡിയോ മെസ്സേജ് വീണ്ടും ചെയ്തിരിക്കുകയാണ്. വലിയൊരു മെസ്സേജ് ആയതിനാൽ ഇതിനെ പാർട്ട് 1 പാർട്ട് 2 ആയിട്ട് തരംതിരിച്ച് ചെയ്തിരിക്കുന്നു. മരണാനന്തരം ഒരു മനുഷ്യന് എന്ത് സംഭവിക്കുന്നു എന്നുള്ള തിരിച്ചറിവ് ഒരു പക്ഷേ ഇന്ന് താങ്കളുടെ നിത്യരക്ഷയ്ക്ക് തന്നെ കാരണമായേക്കാം. ആയതിനാൽ ഈ വിഷയത്തെക്കുറിച്ച് ഒരു സാമാന്യ ജ്ഞാനം താങ്കൾക്കുണ്ടായിരിക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമാണ്. ഈ വിഷയം ആരംഭിക്കുന്നതിന് മുൻപായി താങ്കൾക്ക് ക്രിസ്തുവിൽ ഒരു ഉറപ്പ് തന്നുകൊണ്ട് ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരികയാണ്. അതായത്, താങ്കൾ ആരുമായിക്കൊള്ളട്ടെ, താങ്കളുടെ പാപം എത്ര കടും ചുവപ്പുമായിക്കൊള്ളട്ടെ, താങ്കൾ ഏത് ജാതിയിലോ ഭാഷയിലോ ഗോത്രത്തിലോ ദേശത്തിലോ ഉള്ള ആളായിക്കൊള്ളട്ടെ, ഇന്ന് താങ്കൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നുവെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിന്റെ കാൽവറിയിൽ കൂടി ഒഴുകിയ തങ്ക നിണത്തിൽ താങ്കളെ വീണ്ടെടുത്തു എന്ന് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ, കാൽവറി ക്രൂശിൽ കർത്താവ് നിവർത്തിച്ച രക്ഷണ്യ പ്രവൃത്തിയിൽ ഇന്ന് താങ്കൾ വിശ്വസിക്കുന്നുവെങ്കിൽ, താങ്കളെ പരിശുദ്ധ ആത്മാവിനാൽ ഇന്ന് മുദ്രയിടുകയാണ്, താങ്കൾ ഇന്ന് രക്ഷിക്കപ്പെടുകയാണ്. പേർ വിളിക്കും നേരം കാണും എൻ പേരും എന്ന പ്രത്യാശാഗീതത്തിലെ പോലെ അന്ന് പേർ വിളിക്കുമ്പോൾ താങ്കളുടെ പേരും ജീവന്റെ പുസ്തകത്തിൽ ഉണ്ടാകും എന്ന് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തിരുവചനത്തിൽ നിന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരികയാണ്. എന്റെ വിഷയത്തിലേക്ക് വരുന്നു. മരണാനന്തരം പാർട്ട് 1. ഒരു മനുഷ്യന്റെ മരണത്തോടുകൂടി എല്ലാം അവസാനിക്കുന്നുവെന്ന് ഒട്ടുമിക്ക പേരും ചിന്തിക്കുന്നു. എന്നാൽ ആ ചിന്ത ശരിയല്ലെന്ന് സത്യവേദപുസ്തകം അസന്നിഗ്ധമായി നമ്മെ പഠിപ്പിക്കുകയാണ്. പലരും നിരാശാജനകമായ പല ജീവിത സാഹചര്യങ്ങളുടെ മുൻപിൽ തോൽക്കുവാൻ മനസ്സില്ലാതെ വരുമ്പോഴോ, അഭിമാനത്തോടെ നിൽക്കാൻ കഴിയാതെ വരുമ്പോഴോ, സാഹചര്യങ്ങളുടെ സമ്മർദ്ദത്താലോ സുബോധമില്ലാതെയോ ഒക്കെ ആത്മഹത്യയിൽ ആശ്രയിക്കുകയും സ്വയം മരണം വരിക്കുകയും ചെയ്യാറുണ്ട്. എന്നാൽ അതിനുശേഷം അവർക്ക് എന്ത് സംഭവിക്കുന്നു എന്നൊരു തിരിച്ചറിവ് അവർക്കുണ്ടെങ്കിൽ 100-ൽ 100 പേരും അതിന് തുനിയത്തില്ല എന്ന് ഞാൻ വാസ്തവമായിട്ട് നിങ്ങളോട് പറയുന്നു. ഞാൻ വിവരിക്കാം. എന്താണ് മരണം? മരിക്കുമ്പോൾ ഒരു മനുഷ്യന് എന്ത് സംഭവിക്കുന്നു? മരിച്ചവരുടെ ആത്മാക്കൾ ഇപ്പോൾ എവിടെയായിരിക്കുന്നു? അവർക്ക് സുബോധവും തങ്ങളുടെ പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള തിരിച്ചറിവും ഉണ്ടോ? അവരുടെ സുഖദുഃഖങ്ങളൊക്കെ അന്വേഷിച്ച് വരാറുണ്ടോ? മരണശേഷം നമുക്ക് രക്ഷയ്ക്ക് വഴിയുണ്ടോ? ആത്യന്തികമായി മരണപ്പെട്ടവർക്ക് എന്ത് സംഭവിക്കുന്നു? ഈ വിഷയങ്ങളെക്കുറിച്ചൊക്കെ സത്യവേദപുസ്തകത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് പഠിപ്പിക്കുന്നു, എന്ത് പറയുന്നുവെന്ന് ഈ ഓഡിയോ മെസ്സേജിലൂടെ വെളിപ്പെടുത്തുവാനായി ഞാൻ ശ്രമിക്കുകയാണ്. അനേക ആയിരങ്ങൾ മരിച്ച് മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ ജാതി മത വർഗ വർണ്ണഭേദമന്യേ അനേകർക്ക് ഈ സത്യം മനസ്സിലാക്കുവാനും നിത്യ നരകാഗ്നിയിൽ ചെന്നുപെടാതെ നിത്യജീവന് അവകാശികളായി തീരുവാനും ഈ സന്ദേശം സഹായകമായി തീരട്ടെ എന്ന് ഞാൻ സർവശക്തനോട് പ്രാർത്ഥിക്കുന്നു. പ്രിയ സ്നേഹിത, ദൈവം നമ്മെ സൃഷ്ടിച്ചപ്പോൾ ദേഹം, ദേഹി, ആത്മാവ് എന്നീ 3 ഘടകങ്ങളോടുകൂടി മനുഷ്യനെ സൃഷ്ടിച്ചു. ബോഡി, സോൾ, സ്പിരിറ്റ്, ഈ 3 ഘടകങ്ങൾ അടങ്ങുന്ന ഒരു ട്രൈപാർട്ടൈറ്റ് ബീങ് ആണ് മനുഷ്യൻ. അതായത്, ത്രിത്വമുള്ള ഒരു ജീവി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. ദേഹം, ദേഹി, ആത്മാവ്, ഈ 3 ഘടകങ്ങൾ അടങ്ങുന്ന ഒരു ജീവി. അതിൽ ദേഹം എന്നാൽ അത് മണ്ണുകൊണ്ടെടുത്തതാണ്, മണ്ണിൽ നിന്നെടുത്തതാണ്, അത് മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതാണ്, അത് മണ്ണിനെ കുറിച്ച് വിചാരപ്പെടുന്നതാണ്, മണ്ണിലേക്ക് മടങ്ങിപ്പോകുന്നതാണ്. നമ്മുടെ ശരീരത്തിലുള്ള നമ്മിലുള്ള വേറൊരു ഘടകമാണ് ആത്മാവ്. അത് ദൈവത്തിൽ നിന്ന് വന്നതാണ്, അത് ദൈവവചനത്താൽ പോഷിപ്പിക്കപ്പെടുന്നതാണ്, ദൈവത്തിനെ കുറിച്ച് നമുക്ക് ബോധ്യം തരുന്നതാണ്, ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നതാണ്. നമ്മുടെ ഉള്ളിലുള്ള 2 ഘടകങ്ങൾ, നമ്മിലുള്ള 3 ഘടകങ്ങളിൽ 2 ഘടകങ്ങളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഒന്ന് ദേഹം, ഒന്ന് ആത്മാവ്. ദേഹം മണ്ണിൽ നിന്ന് എടുത്തതാണ്, അത് മണ്ണിലേക്ക് മടങ്ങിപ്പോകുന്നതാണ്. ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതാണ്, അത് ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകുന്നതാണ്. എന്നാൽ ഇതിനിടയിൽ വേറൊരു കോമ്പോണന്റ്, വേറൊരു ഘടകമുണ്ട്. അതാണ് പ്രാണൻ അല്ലെങ്കിൽ ദേഹി. ഇതാണ് മനുഷ്യന് സ്വയം ബോധം തരുന്ന ഘടകം, സ്വയബോധം തരുന്ന ഘടകം. ഞാൻ ആരാണ്, ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇനി എന്ത് ചെയ്യും എന്നൊക്കെയുള്ളത് ആ ഒരു ബോധ്യം തരുന്ന ഒരു ഘടകമാണ് ആ ദേഹി അല്ലെങ്കിൽ പ്രാണൻ. ഇതിൽ മനസ്സ്, ഹൃദയം, ഇച്ഛാശക്തി, മനസാക്ഷി, തിരിച്ചറിവ് എന്നിവയൊക്കെ അടങ്ങുന്ന ഒരു ഘടകമാണ്, മനുഷ്യനെ നിയന്ത്രിക്കുന്ന, മനുഷ്യനെ കൺട്രോൾ ചെയ്യുന്ന ഒരു ഘടകമാണ് പ്രാണൻ അല്ലെങ്കിൽ ദേഹി. ഇങ്ങനെ മൂന്ന് ഘടകങ്ങളോടുകൂടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതിൽ നാം വേർപെടുമ്പോൾ, അതായത് നാം മരണമടയുമ്പോൾ, മരിക്കുമ്പോൾ അവൻ്റെ ദേഹം മണ്ണോട് മണ്ണായി ചേരും, ആത്മാവ് പ്രാണനോട് ചേർന്ന് ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകും. വിശുദ്ധ വേദപുസ്തകത്തിൽ സഭാപ്രസംഗി 12 അതിൻ്റെ 7 നമ്മെ പഠിപ്പിക്കുന്നു, പൊടി പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും, ആത്മാവ് അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് മടങ്ങിപ്പോകും. ഞാൻ ഒന്നുകൂടെ വിശദീകരിക്കാം. അത് പൊടി, അതായത് നമ്മുടെ ശരീരം, നമ്മുടെ ബോഡി, അത് പണ്ടായിരുന്നതുപോലെ ഭൂമിയിലേക്ക് തിരികെ ചേരും. അതായത് നമ്മുടെ മണ്ണായിരുന്നത് മണ്ണായി തീരും, നാം മണ്ണിലേക്ക് അലിഞ്ഞു ചേരും. ആത്മാവ് നമ്മുടെ ഉള്ളിൽ ദൈവം തന്നതാണ്, അതിനെ നൽകിയ ദൈവത്തിൻ്റെ അടുക്കിലേക്ക് അത് മടങ്ങിപ്പോകും. അത് നിത്യമാണ്, അത് ദൈവത്തിങ്കിലേക്ക് മടങ്ങിപ്പോകും. മരണം എന്ന് പറയുന്നത് ഒരു വേർപാടാണ്. എന്തിൻ്റെ വേർപാടാണ് മരണം എന്ന് ഞാൻ വിശദീകരിക്കാം. അതായത് മനുഷ്യനിൽ ദേഹം, ദേഹി, ആത്മാവ് എന്ന ഘടകങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്നുവെങ്കിലും മനുഷ്യൻ്റെ ഉള്ളിൽ അവൻ്റെ ആത്മാവ് അവൻ്റെ പ്രാണനുമായിട്ട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ഒരു വലിയ പ്രത്യേകതയാണ്. നമുക്ക് 3 പാർട്ടുണ്ട്, അതെല്ലാം ഇൻഡിപെൻഡൻ്റ് ആയിട്ടിരിക്കുന്നുവെങ്കിലും ഇവൻ്റെ, മനുഷ്യൻ്റെ ഉള്ളിൽ പ്രാണനും ആത്മാവും ചേർന്ന് ബന്ധിക്കപ്പെട്ടിരിക്കുന്നു, ബോഡി തനിയെ ആയിരിക്കുന്നു. മരണസമയത്ത് അവൻ്റെ ആത്മാവും പ്രാണനും ചേർന്ന് അവൻ്റെ ശരീരത്തെ വിടുന്നു. ഇതാണ് വേർപാട് സമയത്ത് നടക്കുന്നത്. അതായത് വെൻ എ പേഴ്സൺ ഡൈ, ദ സ്പിരിറ്റ് ആൻഡ് സോൾ ടുഗദർ ലീവ്സ് ദ ബോഡി. ശരീരത്തെ വിട്ട് ആത്മാവും പ്രാണനും വിട്ടുമാറുന്നു. ഇതിനെയാണ് വേർപാട് എന്ന് പറയുന്നത്. പ്രാണനും ആത്മാവും അത് ചേർന്നുള്ളൊരു ബോണ്ടാണ്. അങ്ങനെയാണ് നമ്മുടെ ഉള്ളിൽ അതായിരിക്കുന്നത്. പ്രാണൻ ആത്മാവിനോട് ചേർന്നിരിക്കുന്നു, അത് ദൈവത്തിങ്കിലേക്ക് ഒന്നിച്ച് മടങ്ങിപ്പോകുന്നു. മരണശേഷം ദേഹത്തിന് യാതൊരു ജീവനില്ല, അത് നിർജീവമാണ്. അതിനെ കത്തിച്ചാലോ, കരണ്ടടിച്ചാലോ, കടലിൽ കളഞ്ഞാലോ, കുഴിച്ചിട്ടാലോ ഒന്നും അറിയത്തില്ല. അത് വെറും മണ്ണാങ്കട്ടയാണ്. അത് ചീഞ്ഞളിഞ്ഞ് മണ്ണായിത്തീരും. അത് പിന്നെ ഒരിക്കലും നമുക്ക് തിരികെ കിട്ടത്തില്ല. അടുത്ത് നിൽക്കുന്ന വാഴയ്ക്കോ തെങ്ങിനോ മറ്റു മരങ്ങൾക്കോ ഒക്കെ വളമായി പോകത്തേ ഉള്ളൂ. യു വിൽ നെവർ എവർ സീ ദാറ്റ് അഗെയിൻ. മരിച്ചു കഴിഞ്ഞാൽ ആ ശരീരത്തിന് പിന്നെ ഒരു ഐഡൻറ്റിറ്റി പോലുമില്ല. അതുവരെ വിളിച്ചിരുന്ന പേര് പോലും പിന്നെ സ്വന്തമായിട്ടില്ല. വെറും ബോഡി. ബോഡി എപ്പോൾ വരും, ബോഡി എപ്പോൾ എടുക്കും, ബോഡി എപ്പോൾ അടക്കും എന്നൊക്കെ മാത്രം ചോദ്യങ്ങൾ. അത് ചീയുവാൻ തുടങ്ങും. സമയപരിധി കഴിഞ്ഞാൽ പിന്നെ നാറുവാനും പുഴുക്കുവാനും ദുർഗന്ധം വമിക്കുവാനും ഒക്കെ തുടങ്ങും. സ്വന്തം മക്കൾ പോലും രണ്ടാമതൊരു അന്ത്യചുംബനം കൊടുക്കുവാൻ മടിക്കുന്നതും ഈച്ചയാറ്റലും അസഹനീയമായ ദുർഗന്ധവും ഒക്കെ നിമിത്തം കുഴിയിൽ വെച്ചതിന് ശേഷം ബാക്കി ശുശ്രൂഷകൾ നടത്തിയ അടക്കങ്ങൾ വരെ ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒരിക്കൽ പ്രാണനും ആത്മാവും ചേർന്ന് നമ്മുടെ ശരീരത്തെ വിട്ടുമാറിയാൽ പിന്നെ അതൊരു ഡെഡ് ബോഡിയാണ്. അതിന് പിന്നെ ഒന്നും അറിയത്തില്ല. ജീവനോടിരിക്കുമ്പോൾ ഇതൊക്കെ മനുഷ്യന് മനസ്സിലാക്കാൻ കഴിഞ്ഞുവെങ്കിൽ എന്ന് ഞാൻ ആശിക്കുന്നു. ഇതിൻ്റെ ഒരു മോക്ക് ഡ്രില്ല് പലപ്പോഴും നമുക്ക് ഫീല് ചെയ്യുവാനായിട്ട് പലർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഈ സേഫ്റ്റി ഇവാക്യുവേഷൻ അല്ലെങ്കിൽ ഫയർ ഫൈറ്റിങ്ങിൻ്റെ ഒക്കെ ഒരു മോക്ക് ഡ്രില്ല് പലയിടത്തും നടത്തുന്നതുമാതിരി മരണത്തിൻ്റെ ഒരു മോക്ക് ഡ്രില്ല് പലർക്കും ലഭിച്ചിട്ടുണ്ട്. അതായത് ഒരു ഈ MRI സ്കാനിങ് മാതിരിയുള്ള മെഷീൻ്റെ മുന്നിൽ, അതിൽ നമ്മളെ സ്കാൻ ചെയ്യാനായിട്ട് കിടത്തുമ്പോൾ നമ്മുടെ അടിവസ്ത്രങ്ങൾ വരെ ഊരി മാറ്റി ഒരു പച്ച ഷീറ്റിൽ നമ്മളെ പൊതിഞ്ഞ് ഈ MRI സ്കാനിങ് മെഷീനിലേക്ക് കയറ്റുമ്പോൾ കയ്യിലൊരു പേഷ്യൻറ്റ് ടാഗുമൊക്കെ കെട്ടി നമ്മളവിടെ കിടക്കുമ്പോൾ പലതും ചിന്തിച്ചു പോയിട്ടുണ്ട്. പലരും പ്രാർത്ഥിച്ചിട്ടുണ്ട്, പലരും കരഞ്ഞ് അലറിയിട്ടുണ്ട്, കർത്താവേ കനിയണമേ. ആ ഒരു സാഹചര്യം മനസ്സിലാക്കുവാൻ പലർക്കും അവസരം കിട്ടിയിട്ടുള്ളത് ഓർത്ത് ഞാൻ ഒരു വിധത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഒന്ന് തിരിച്ചു നോക്കുവാൻ, മനുഷ്യൻ ആരാണ് എന്നൊന്ന് തിരിഞ്ഞു നോക്കുവാൻ കിട്ടുന്ന അവസരങ്ങളാണ്. മനുഷ്യൻ്റെ ആത്മാവ് ദൈവത്തിൽ നിന്ന് വന്നതായതിനാലും അത് പ്രാണനോട് ചേർന്ന് ഒന്നിച്ചായിരിക്കുന്നതിനാലും അത് നിത്യമാണ്. ആത്മാവല്ല, പ്രാണൻ നിത്യമാണ്. കാര്യം ആത്മാവല്ലെങ്കിലും നിത്യമാണ്, ദൈവം നമുക്ക് നിത്യമായി തന്നിരിക്കുന്നതാണ്. അത് നമ്മുടെ ഉള്ളിൽ വെച്ചിരിക്കുന്നതിനാലും അത് പ്രാണനുമായി ചേർന്നായിരിക്കുന്നതിനാലും അത് നിത്യമാണ്. മനുഷ്യന് മാത്രം ദൈവം ഒരുക്കിയിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഈ നിത്യജീവൻ. ആത്മാവ് നിത്യമായതിനാൽ പ്രാണൻ അതോട് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനാൽ അത് നിത്യമായി തുടരുന്നു. ഒന്നുകിൽ നിത്യജീവൻ അല്ലെങ്കിൽ നിത്യ നരകം. ജീവൻ ആത്മാവുമായി ഒന്നിച്ചായിരിക്കുന്നതിനാൽ മനുഷ്യൻ മരിക്കുമ്പോൾ അവന് സ്വയബോധം തരുന്ന ഘടകം ആത്മാവുമായി ചേർന്നിരിക്കുന്നതിനാൽ അവൻ എന്ത് സംഭവിക്കുന്നുവെന്ന് വളരെ വ്യക്തമായിട്ട് അറിയുന്നു. മറ്റ് ജീവജാലങ്ങൾക്ക് അല്ലെങ്കിൽ മത്സ്യം, ജന്തുജീവികൾ, വൃക്ഷങ്ങൾ ഇവയ്ക്കൊന്നും ആത്മാവില്ല. അതിന് ജീവനും ശരീരവും മാത്രമേ ഉള്ളൂ. ആയതിനാൽ ശരീരം നഷ്ടപ്പെട്ടു പോകുമ്പോൾ പ്രാണന് നിലനിൽപ്പില്ലാതെയാവുന്നു. ആയതിനാൽ അത് നൈമിഷികമാണ്, നിത്യമല്ല. മനസ്സിലാകുന്നുണ്ടോ? അതിൻ്റെ ജീവൻ നിത്യമായിട്ട് തുടരുന്നില്ല, അതിന് നിത്യതയില്ല. കാര്യം ആത്മാവ് എന്ന് പറയുന്ന ഒരു ബിറ്റ് അതിനോട് ചേർന്നില്ല. ബോഡിയും ശരീരവും മാത്രമേ, സോറി, ബോഡിയും പ്രാണനും, ശരീരവും പ്രാണനും മാത്രമേ അതിനുള്ളൂ. ശരീരം ഇല്ലാതാകുമ്പോൾ പ്രാണന നിലനിൽപ്പില്ലാതെ പോകുന്നു. എന്നാൽ മനുഷ്യൻ നിത്യനാണ്. ദൈവം മനുഷ്യനെ നിത്യതയ്ക്കായി സൃഷ്ടിച്ചിരിക്കുന്നതാണ്. മനുഷ്യന്റെ നിത്യതയ്ക്ക് ഒരു തുടക്കമുണ്ട്. അവൻ എന്ന് ജനിച്ചോ അന്ന് നിത്യത ആരംഭിച്ചു. അതിന് ഒടുക്കം പിന്നെയില്ല. എന്നാൽ ദൈവത്തിന്റെ നിത്യതയ്ക്ക് തുടക്കവുമില്ല, ഒടുക്കവുമില്ല. ഇതാണ് ദൈവത്തിന്റെ നിത്യതയും മനുഷ്യന്റെ നിത്യതയും തമ്മിലുള്ള വ്യത്യാസം. മനുഷ്യന്റെ നിത്യതയ്ക്ക് തുടക്കമുണ്ട്, ഒടുക്കമില്ല. ദൈവത്തിന്റെ നിത്യതയ്ക്ക് തുടക്കവുമില്ല, ഒടുക്കവുമില്ല. അവൻ ആദി അന്തമില്ലാത്തവനായി ആൽഫയും ഒമേഗയുമായി അനന്ത നിത്യതയിൽ വാണരളിക്കൊണ്ടിരിക്കുകയാണ്. അതൊന്ന് മനസ്സിലാക്കാനായിട്ട് ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞ് മനസ്സിലാക്കി വിഷയത്തിലേക്ക് വരാം. ഒരു മനുഷ്യൻ, അദ്ദേഹം പെട്ടെന്ന് ഓഫീസിൽ വെച്ചൊരു ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവുന്നു. പ്രഥമ ശുശ്രൂഷയൊക്കെ കൊടുക്കുവാൻ നോക്കിയെങ്കിലും രക്ഷിക്കാനായില്ല, പെട്ടെന്ന് മരിക്കുന്നു. അല്ലെങ്കിൽ വേണ്ട വേറൊരു എക്സാമ്പിൾ പറയാം. ഒരു ബൈക്കിൽ ഒരു ചെറുപ്പക്കാരൻ യാത്ര ചെയ്യുന്നു, പെട്ടെന്ന് ഒരു ആക്സിഡന്റ്, അവൻ റോഡിൽ വീണ് മരിക്കുന്നു. അതിൻ്റെ ഏതാനും സെക്കൻഡുകൾക്ക് മുമ്പ് വരെ പല കാര്യങ്ങളിൽ വല്ലാതെ വ്യാപൃതനായിരുന്ന ആളാണ് ആ ചെറുപ്പക്കാരൻ. പക്ഷെ ഒരു നിമിഷം കൊണ്ട് എല്ലാം തീർന്നു, താൻ മരണമടഞ്ഞു, തൻ്റെ ശരീരം അവിടെ കിടക്കുന്നു. പോലീസും ആംബുലൻസും ഒക്കെ വരുന്നു. പുറകാലം അത് ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നു, മോർച്ചറിയിലേക്ക് മാറ്റുന്നു. എല്ലാം വളരെ പെട്ടെന്ന് തീരുന്നു. ഒരു ജീവിതം പൊലിഞ്ഞ് മാറി. അവൻ്റെ മൊബൈൽ ഫോൺ വീണ്ടും ശബ്ദിച്ചുകൊണ്ടിരിക്കുന്നു. വാട്സപ്പിൽ മെസ്സേജുകളൊക്കെ വരുന്നുണ്ട്. മൃതദേഹം റോഡിൽ കിടക്കുക, അവിടെ നിന്നും ഹോസ്പിറ്റലിലേക്ക് മാറുന്നു, മോർച്ചറിയിലേക്ക് മാറുന്നുവെങ്കിലും അത് അവൻ്റെ ശരീരം ഒന്നും അറിയുന്നില്ല. ഡെഡായിപ്പോയി, ബോഡി ഡെഡായിപ്പോയി. പക്ഷെങ്കിൽ അവൻ്റെ പ്രാണനും ആത്മാവും ചേർന്ന് ശരീരത്തെ വിട്ടുമാറി. അത് അതിന് നൽകിയ സൃഷ്ടാവിങ്കിലേക്ക് മടങ്ങി. മനസ്സിലായോ? അങ്ങനെ അവന് സ്വയബോധം കൊടുത്തിരുന്ന ഘടകം, അതായത് അവൻ്റെ ജീവൻ, അവൻ്റെ ആത്മാവ്, സ്വയബോധം കൊടുത്തിരുന്ന ഘടകം, അത് ദൈവത്തിങ്കിലേക്ക് തിരികെ പോവുകയാണ്. അത് പ്രാണനിലായിരുന്നതിനാൽ അവൻ എന്ത് സംഭവിക്കുന്നുവെന്ന് അതിന് മുമ്പത്തെ പോലെ തന്നെ പിന്നെയും വളരെ വ്യക്തമായി കാണുകയാണ്. അവിടെ എന്ത് നടക്കുന്നു, എന്തെല്ലാം കാര്യങ്ങൾ നടക്കുന്നു എന്ന് അവന് ചെയ്യാം, അവന് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ മരിക്കുമ്പോൾ ഇതാണ് സംഭവിക്കുന്നത്. അവരുടെ അകത്തെ മനുഷ്യൻ അവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് മുഴുവനും അറിയുന്നു. അവിടുന്ന് നമ്മളെ പെട്ടെന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതും പോകുന്ന വഴിയിൽ വെച്ച് മരിച്ചുവെന്ന് ഡിക്ലെയർ ചെയ്യുന്നതും ഒക്കെ അറിയാൻ പറ്റുന്നുണ്ട്. ബട്ട് അവർക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അവൻ്റെ വേദനയും കഷ്ടവും, ജനങ്ങൾ വരുന്നതും കരയുന്നതും, മനസ്സിലായോ, ഹോസ്പിറ്റലിലേക്ക് മാറ്റുന്നതും ഒക്കെ അവൻ്റെ പ്രാണൻ അറിയാൻ പറ്റുന്നുണ്ട്. പ്രാണൻ ഉള്ളതുകൊണ്ടാണ് ശരീരത്തിൽ അതൊക്കെ നാം അറിഞ്ഞിരുന്നത്. പ്രാണൻ പോയാൽ ശരീരം നിർജീവമാകും, ഇതൊന്നും പിന്നെ അറിയത്തില്ല. പക്ഷെങ്കിൽ പ്രാണൻ ഇതെല്ലാം അറിയാൻ പറ്റും. ആ പ്രാണൻ നിത്യമാണ്. മനുഷ്യന് മാത്രം ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേകതയാണ് ഈ നിത്യത എന്നുള്ളത്. ഞാനത് അല്പം കൂടെ ഒന്ന് വ്യക്തമാക്കാൻ ശ്രമിക്കാം. അതായത് ദൈവം നമ്മുടെ ഉള്ളിലാണ്. ദൈവത്തിൻ്റെ ആത്മാവ് അയച്ച് നമ്മളെ ജീവനുള്ള ദേഹിയാക്കി തീർത്തത്. ഉൽപ്പത്തി പുസ്തകം 2:7 അവിടെ ഇങ്ങനെയാണ് പറയുന്നത്. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസം ഊതി, മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. ശ്രദ്ധിക്കുക, ജീവനുള്ള ദേഹിയായി തീർന്നു. ദേഹമല്ല, ദൈവം തൻ്റെ ആത്മാവിനെ മനുഷ്യൻ്റെ ഉള്ളിലേക്ക് ഊതുമ്പോൾ അവൻ ജീവനുള്ള ദേഹിയായി തീരുക. അവൻ്റെ അകത്തെ മനുഷ്യൻ ജീവൻ പ്രാപിക്കുക. അകത്ത് ഒരു മനുഷ്യൻ ഉണ്ടാവുകയാണ്. അവൻ്റെ പുറത്തെ ബോഡിയല്ല, അകത്തെ മനുഷ്യൻ. അതാണ് ദൈവം നമുക്ക് തന്നത്, അതാണ് നിത്യമായിട്ടുള്ളത്. അതിന് ദൈവം ഈ ലോകത്തിൽ വാഴുവാൻ നമുക്ക് ഈ ലോകത്തിൽ ലഭിച്ച ഒരു പ്രതിമ, ഒരു മൺകൂടാരമാണ് നമ്മുടെ ഈ ശരീരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബോഡി എന്ന് പറയുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യനുമായിട്ടാണ് ദൈവത്തിന് ഇടപാടുള്ളത്, നമ്മുടെ പുറത്തെ മനുഷ്യനുമായിട്ടല്ല. അപ്പം നാം ഈ ലോകത്തിൽ ജീവിക്കുവാൻ വേണ്ടി നമുക്ക് ദൈവം തന്ന ഒരു ഒരു മൺകൂടാരം, ഒരു മണ്ണാങ്കട്ട, അല്ലെങ്കിൽ എന്താ പറയുക, ഒരു ഒരു പ്രതിമ, അതാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്ന ശരീരം. അതിൽ നിന്ന് അകത്തെ മനുഷ്യൻ മാറിക്കഴിഞ്ഞപ്പോൾ അത് വെറും മണ്ണായിപ്പോയി. അത് മണ്ണോട് മണ്ണ് ചേർന്ന് പോവും, അത് മണ്ണിൽ അലിഞ്ഞു ചേരും. ഈ ശരീരം ഈ പ്രാണൻ ഇപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുകയാണ്. എന്നാൽ ദൈവത്തിൻ്റെ പുനരുദ്ധാനം, ദൈവത്തിൻ്റെ അല്ല മനുഷ്യൻ്റെ പുനരുദ്ധാനം, ആ ന്യായവിസ്താരം കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് സ്വർഗസ്ഥലങ്ങളിൽ വാഴുവാനായിട്ട് ദൈവം പുതിയൊരു ശരീരം നമുക്ക് തരികയാണ്. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ അകത്തെ മനുഷ്യൻ, അതായത് സ്വർഗീയ ശരീരങ്ങളും ഭൗമ ശരീരങ്ങളുമുണ്ട്. നമുക്ക് ഈ ലോകത്തിൽ വാഴുവാൻ ശരീരം ലഭിച്ചതുപോലെ തന്നെ സ്വർഗത്തിൽ വാഴുവാനുള്ള ശരീരം ലഭിക്കും. പ്രാകൃത ശരീരവും ആത്മശരീരവും ഉണ്ട്. പ്രാകൃത ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുടി ചീവാതെ, പല്ല് തേക്കാതെ, ഉടുപ്പിൻ്റെ ബട്ടൺസ് ഒന്നും ഇടാതെ നടക്കുന്ന ശരീരം, ആ മനുഷ്യനെന്നുള്ളതല്ല. പ്രകൃതിയിൽ ജീവിക്കുവാൻ നമുക്ക് ലഭിച്ച ശരീരം, അതായത് ഈ ഭൂമിയിൽ ജീവിക്കുവാൻ നമുക്ക് ലഭിച്ച ശരീരം പോലെ തന്നെ ആത്മശരീരവും ഉണ്ട്. നാം മണ്ണുകൊണ്ടുള്ളവൻ്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയൻ്റെയും പ്രതിമ ധരിക്കും. മനസ്സിലാകുന്നുണ്ടോ? നമ്മുടെ അകത്തെ മനുഷ്യനാണ് മെയിൻ. അതിന് ഈ ലോകത്തിൽ ജീവിക്കാൻ ദൈവം തന്ന ഒരു മൺകൂടാരമാണ് നമ്മുടെ ശരീരം. അത് ഈ ഭൂമിയിൽ വെച്ച് നമ്മൾ വേർപെട്ട് കഴിയുമ്പോൾ അത് ഭൂമിയിൽ മണ്ണോട് മണ്ണ് ചേർന്നു പോകും. ഈ പ്രശ്നങ്ങളൊക്കെ ഈ മൺകൂടാരത്തിൻ്റെയാണ്. അതുകൊണ്ട് നമ്മുടെ അകത്തെ മനുഷ്യനാണ് മെയിനായിട്ടുള്ളത്. അകത്തെ മനുഷ്യൻ്റെ രക്ഷയാണ് നാം ഉറപ്പാക്കേണ്ടത്. അത് മനസ്സിലാക്കുന്നവർക്കായിട്ട്, അത് ഉള്ളിലേക്ക് അത് കയറി അത് മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്പോൾ ആക്ച്വലി നമ്മൾ ഈ മരിച്ചു കഴിയുമ്പോൾ ഈ അകത്തെ മനുഷ്യൻ ദൈവത്തോടുള്ള കൂട്ടായ്മയിൽ ഒരു പടി കൂടി അടുക്കുകയാണ്. മനസ്സിലാകുന്നുണ്ടോ? വി യൂഷ്വലി സേസ് ഹീ ഓർ ഷീ ഹാസ് ബീൻ പ്രൊമോട്ടഡ് ടു ഗ്ലോറി. അവന് മഹത്വത്തിലേക്ക്, അല്ലെന്നുണ്ടെങ്കിൽ നിത്യതയിലേക്ക് ചേർക്കപ്പെട്ടു എന്ന് നമ്മൾ പറയാറുണ്ട്. ഹീ ഹാസ് ബീൻ പ്രൊമോട്ടഡ്. ഇതൊരു പ്രമോഷനാണ്. ദൈവിക സാന്നിധ്യത്തിലോട്ട് ഒരു പടി കൂടി നാം അടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി മനുഷ്യൻ ആയുസിൻ്റെ പല ഘട്ടങ്ങളിൽ മരണം വഴിയായി മാറ്റപ്പെടുന്നതുണ്ട്. ചിലർ ശൈശവത്തിൽ ചാവിള്ളയായിരിക്കുമ്പോൾ തന്നെ മരിക്കും. ചിലർ കൗമാരത്തിൽ, യൗവനത്തിൽ, മധ്യവയസ്സിൽ, വാർദ്ധക്യത്തിൽ, പല സാഹചര്യങ്ങളിലാണ് മനുഷ്യൻ ഈ ലോകം വിട്ട് മാറുന്നത്. ഇവരുടെ എല്ലാം നിത്യജീവനായി, നിത്യതയ്ക്കായി ദൈവം ഒരേ മാനദണ്ഡമാണോ ഉപയോഗിക്കുന്നതെന്ന് പലരും ചോദിച്ച് കേൾക്കാറുണ്ട്. തീർച്ചയായിട്ടും അല്ല. കുഞ്ഞുങ്ങൾ എല്ലാ നിയമങ്ങളിൽ നിന്നും മാനദണ്ഡങ്ങളിൽ നിന്നും എക്സംപ്റ്റഡ് ആണ്, ഒഴിവാക്കപ്പെട്ടിരിക്കുന്നവരാണ്. അവർ ഈ ലോകം വിട്ട് മാറ്റപ്പെടേണ്ടതായി വന്നാൽ അവർ കർത്താവിനോടൊപ്പം നിത്യ പറുദീസയിലായിരിക്കും. അതിനെ സാധൂകരിക്കുന്ന നിറയെ എവിഡൻസസുകൾ, റെഫറൻസസുകൾ ബൈബിളിൽ നമുക്കുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ മലയാളം വേർഷനിൽ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, മരിച്ചവർ ആബാലവൃദ്ധം, അതായത് വെളിപ്പാട് പുസ്തകം 20:12, മരിച്ചവർ ആബാലവൃദ്ധം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. ഇതിന് അല്പം ഡിബേറ്റബിൾ ആണെങ്കിലും വേറെ പല റെഫറൻസുകൾ ഞാൻ കാണിക്കാം. ഇവിടെ കുഞ്ഞുങ്ങളില്ല, ബാലന്മാർ മുതലാണ് ആരംഭിക്കുന്നത്. മനസ്സിലായോ? ആബാലവൃദ്ധം, ബാലന്മാർ മുതൽ വൃദ്ധന്മാർ വരെയാണ്. പല എവിഡൻസുകൾ അങ്ങനെ ഉണ്ട്. എന്നാൽ എത്ര വയസ്സ് വരെയാണ് ഈ കുഞ്ഞുങ്ങൾ എന്നൊരു ഗ്രൂപ്പ് എന്ന് നമുക്കറിയത്തില്ല. അത് ദൈവം മാത്രം അറിയുന്നു. അവർക്ക് ദൈവത്തെയും നന്മതിന്മകളെയും ഒക്കെ തിരിച്ചറിയുവാനുള്ള ഒരു പ്രായം, അത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. എന്നാൽ നമ്മുടെ ഡിനോമിനേഷണൽ ചർച്ചുകളൊക്കെ ആ പ്രായം ഏകദേശം കണക്കാക്കിയാണ് ഈ 12-ാമത്തെ വയസ്സിൽ, 13-ാമത്തെ വയസ്സിൽ ഹോളി കമ്മ്യൂണിയനൊക്കെ തീരുമാനിച്ചിരിക്കുന്നത്, നിശ്ചയിച്ചിരിക്കുന്നത്. മരണം എന്ന വേർപാടോടെ പ്രാണനും ആത്മാവും ശരീരത്തെ വിട്ടു മാറുന്നു എന്ന് നാം ചിന്തിച്ചു. ഈ ദേഹിയും ആത്മാവും നിത്യമായതിനാലും അവരുടെ പുനരുദ്ധാനം വരെ അവരുടെ പ്രാണനും ആത്മാവും വിശ്രമിക്കുവാൻ ദൈവം രണ്ട് സ്ഥലങ്ങൾ കൽപ്പിച്ചാക്കി. അത് പാരഡൈസ് എന്നും ഹേഡീസ് എന്നും അറിയപ്പെടുന്ന പാതാളവും അധമ പാതാളവുമാണ്. മനുഷ്യനെ ദൈവം നിത്യതയ്ക്കായി സൃഷ്ടിച്ചുവെങ്കിലും അവൻ ഏദനിൽ പാപം ചെയ്യുകയും പാപത്തിന്റെ ശമ്പളമായി മരണം കടന്നു വരികയും ദൈവം ആ ആദാമ്യ പാപത്തിന് പരിഹാരം വരുത്തി അവൻ പുനരുദ്ധാനം പ്രാപിച്ച് ന്യായവിസ്താര സഭയിൽ വരുന്നത് വരെ അവരുടെ ആത്മാക്കൾ വിശ്രമിക്കേണ്ടതിന് ദൈവം ഒരുക്കിയ രണ്ട് സ്ഥലങ്ങളാണ് ഈ പാരഡൈസും ഹൈഡീസും. അതായത് പാതാളമെന്നും അധമ പാതാളമെന്നും പഴയ നിയമകാലത്ത് വിശുദ്ധന്മാർ ഇതിനെ വിളിച്ചിരുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇതിനെ പാതാളമെന്നും അധമ പാതാളം എന്നും പറയുന്ന രണ്ട് സ്ഥലങ്ങൾ, അല്ലെങ്കിൽ പാരഡൈസ് എന്നും ഹൈഡീസ് എന്നും പറയും. പാതാളം എന്ന് പറയുന്നത് സ്വർഗമാണ്, അധമ പാതാളം എന്ന് പറയുന്നത് യാതനാ സ്ഥലമാണ്. പഴയ നിയമ വിശുദ്ധന്മാരുടെ പ്രത്യാശയായിരുന്നു അവർ പാതാളത്തിലേക്ക് ഇറങ്ങുമെന്നുള്ളത്, പാതാളത്തിൽ പോകുമെന്നുള്ളത്. ഇയ്യോബ്, യാക്കോബ്, കോരഹപുത്രന്മാർ അവരുടെയൊക്കെ പ്രത്യാശയായിരുന്നു, അവരാഗ്രഹിച്ചിരുന്നു ഞങ്ങൾ പാതാളത്തിലേക്ക് പോകുമെന്നുള്ളത്. എന്നാൽ ദാവീദ് തന്റെ സങ്കീർത്തനത്തിൽ പറയുന്നു, എന്റെ പ്രാണനെ നീ അധമ പാതാളത്തിൽ നിന്ന് വിടുവിച്ചിരിക്കുന്നതിനാൽ ഞാൻ നിനക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. മനസ്സിലാകുന്നുണ്ടോ? ഇവിടെ പാതാളമെന്നും അധമ പാതാളമെന്നും പറഞ്ഞു കഴിഞ്ഞാൽ സ്വർഗമെന്നും യാതനാസ്ഥലമെന്നും പറയുന്ന രണ്ട് സ്ഥലങ്ങളാണ്. ഇനി ഇതിനെ കർത്താവ് ലോകത്തിൽ വരുന്ന കാലത്തുള്ള യഹൂദന്മാർ, അതായത് യേശു ക്രിസ്തു ലോകത്തിൽ വന്ന കാലത്തുള്ള യഹൂദന്മാർ, ഏകദേശം 2000 വർഷങ്ങൾക്ക് മുൻപുള്ള യഹൂദന്മാർ, ഇതിനെ വിളിച്ചിരുന്നത് അബ്രഹാമിന്റെ മടി എന്നും യാതനാസ്ഥലമെന്നുമാണ്. ബോസം ഓഫ് എബ്രഹാം ആൻഡ് ടോർമൻ പ്ലേസ്. ഇതിങ്ങനെയാണ് ഇതിനെ പറഞ്ഞിരുന്നത്. ഇതാണ് ദൈവം യേശു ക്രിസ്തു ധനവാന്റെയും ലാസറിന്റെയും കാര്യം പറയുമ്പോൾ ഉപയോഗിക്കുന്ന അബ്രഹാമിന്റെ മടി, യാതനാസ്ഥലം എന്നുപയോഗിക്കുന്ന റെഫറൻസുകൾ. എന്നാൽ ഒരു കാര്യം നാം ശ്രദ്ധിക്കണം, അന്ന് ഈ രണ്ട് സ്ഥലങ്ങളും ഭൂമിയുടെ അധോഭാഗങ്ങളിലായിരുന്നു. ഈ പാതാളവും അധമ പാതാളവും, അതായത് സ്വർഗവും യാതനാസ്ഥലവും, ഇത് രണ്ടും ഭൂമിയുടെ അധോഭാഗങ്ങളിലായിരുന്നു. സ്വർഗം എന്ന് ഞാൻ പറയുമ്പോൾ ഈ ആത്മാക്കൾ വിശ്രമിക്കുവാനായി ദൈവം ഉണ്ടാക്കിയിരുന്ന പാതാളം, അതിനെയാണ് ഞാൻ ഇവിടെ സ്വർഗമെന്ന് പറഞ്ഞത്. ഇനി കർത്താവ് മരിച്ചപ്പോൾ, കർത്താവ് യേശു ക്രിസ്തു മരിച്ചപ്പോൾ പോയത് ഈ അബ്രഹാമിന്റെ മടി എന്ന ഈ പാതാളത്തിലേക്കാണ്. അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് പൗലോസ് എഫേസ് ലേഖനത്തിൽ വെളിപ്പെടുത്തുകയാണ്. കർത്താവിന്റെ കൂടെ ക്രൂശിലായിരുന്ന കള്ളനോട്, അതായത് ആ കള്ളന് മനസ്സിലായി കർത്താവ് ഇസ്രായേലിന്റെ രാജാവായ കർത്താതി കർത്താവും ദൈവവും രാജാതി രാജാവുമാണെന്ന് മനസ്സിലായിട്ട് അവൻ പറയുകയാണ്, കർത്താവേ നീ രാജ്യത്വം പ്രാപിച്ചു വരുമ്പോൾ എന്നെ കൂടെ ഓർത്തുകൊള്ളണേ എന്ന് പറയുമ്പോൾ അവന്റെ വാസ്തവമായിട്ടുള്ള മാനസാന്തരം കണ്ടിട്ട് കർത്താവ് യേശു ക്രിസ്തു ക്രൂശിൽ അവനോട് പറയുക, നീ ഇന്ന് എന്നോട് കൂടെ പറദീസയിലിരിക്കും, നീ അതിന് ഇത്രയും നാൾ 2000 വർഷമൊന്നും കാത്തിരിക്കേണ്ട, ടുനൈറ്റ് അല്ലെങ്കിൽ ഇന്ന് നീ എന്നോട് കൂടെ പറദീസയിലിരിക്കും എന്ന് പറയുകയാണ്. അങ്ങനെ ആ കള്ളനും കർത്താവും ഒന്നിച്ച് പറദീസയിലിരുന്നത് ഈ അബ്രഹാമിന്റെ മടി എന്ന ഈ പറദീസയിലാണ്, ബോസം ഓഫ് എബ്രഹാം എന്ന് പറയുന്ന ഈ പറദീസയിലാണ്. അന്ന് രാത്രിയിൽ, അന്ന് ഉയർപ്പ്, അന്ന് അടക്കം കഴിഞ്ഞ്, സോറി, അന്ന് ക്രൂശീകരണം കഴിഞ്ഞ് അന്ന് അവര് കർത്താവ് മരണശേഷം ഈ കള്ളനും കർത്താവും ഒന്നിച്ചായിരുന്നത് ഈ പറദീസയിലാണ്. ഉയർപ്പിൻ നാളിൽ മറിയയ്ക്ക് പ്രത്യക്ഷനാകുമ്പോഴും കർത്താവ് പറയുന്നുണ്ട്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെയും പിതാവിന്റെ അടുക്കൽ കയറിപ്പോയിട്ടില്ല, അതായത് മുകളിലേക്ക് കയറിപ്പോയിട്ടില്ല എന്ന് മറിയയ്ക്ക് വെളിപ്പെടുത്തുകയാണ്. എന്നാൽ അന്നേ ദിവസം തന്നെ സന്ധ്യയിൽ അടച്ചിട്ടിരുന്ന മുറിയിൽ ശിഷ്യന്മാരുടെ നടുവിൽ വന്നിട്ട് തന്നെ തൊട്ടു നോക്കുവാന് അനുവാദം കൊടുക്കുന്നുണ്ട് പോയിട്ട് വന്നതിന് ശേഷം. അപ്പോൾ കർത്താവ് മരണശേഷം അബ്രഹാമിന്റെ മടി എന്ന ഈ പറദീസയിലായിരുന്നു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. അവിടെ കിടന്ന ബദ്ധന്മാരോട് സുവിശേഷം ഘോഷിച്ചു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. എന്നാൽ ആദാമ്യ പാപത്തിന് കർത്താവ് പരിഹാരം വരുത്തി സ്വർഗത്തെയും ഭൂമിയെയും മനുഷ്യനെയും ഒക്കെ വീണ്ടെടുത്തു കഴിഞ്ഞപ്പോൾ സ്വർഗീയ പറദീസയുടെ കവാടം തുറന്നിട്ട് അതുവരെ ഭൂമിയുടെ അധോഭാഗങ്ങളിലായിരുന്ന, അതായത് ഈ അബ്രഹാമിന്റെ മടി എന്ന ഈ പറദീസയിലായിരുന്ന ഈ വിശുദ്ധന്മാരെ അവരെ ഉയരങ്ങളിലേക്ക്, സ്വർഗങ്ങളിലേക്ക് മാറ്റി, സ്വർഗം ഉയരത്തിലേക്ക് മാറ്റി എന്ന് നാം അനുമാനിക്കുന്നു. അതായത് ഈ അബ്രഹാമിന്റെ മടി എന്ന് പറയുന്ന ആ പോർഷൻ ഉയരങ്ങളിലേക്ക് മാറ്റി എന്ന് നാം അനുമാനിക്കുന്നു. എഫേസ്യ ലേഖനം നമ്മളെ പഠിപ്പിക്കുന്നത് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരങ്ങളിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്നെഴുതിയിരിക്കുന്നു. പൗലോസ് പറയുകയാണ്, വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം. കർത്താവിന് കൂടെ ഇരിക്കുന്നത്, മനസ്സിലായോ? ഇന്ന് കർത്താവ് ഭൂമിയുടെ അധോഭാഗങ്ങളിൽ അല്ലിരിക്കുന്നത്, ഉയരങ്ങളിലാണ്. അതാണ് വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിക്കുന്നത് എനിക്കേറെ ഇഷ്ടം, അത് അത്യുത്തമമല്ലോ എന്ന് പൗലോസ് പറയുന്നു. അതുപോലെ തന്നെ മൂന്ന് സ്വർഗങ്ങളുണ്ട് എന്നുള്ളൊരു സൂചന നമുക്ക് തിരുവചനത്തിൽ പലയിടങ്ങളിലും ലഭിക്കുന്നുണ്ട്. പെട്ടെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം. ആവർത്തന പുസ്തകം 10:14 അവിടെ സ്വർഗവും സ്വർഗാദി സ്വർഗവും എന്നെഴുതിയിരിക്കുന്നത് നമുക്ക് കാണാം. അതുപോലെ തന്നെ 1 രാജാക്കന്മാർ 8:27 അവിടെ പറയുന്നു, സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും നീ അടങ്ങുന്നില്ലല്ലോ എന്ന് പറയുന്നൊരു ഭാഗം. അതായത് സ്വർഗവും സ്വർഗാദി സ്വർഗവും. എബ്രായ ലേഖനം 4:14 അവിടെ പറയുന്നു, സ്വർഗങ്ങളിൽ കൂടി കടന്നുപോയ ഒരു മഹാപുരോഹിതൻ ഞങ്ങൾക്കുള്ളതിനാൽ. മനസ്സിലായോ? സ്വർഗങ്ങളിൽ കൂടി ഒരു ബഹുസ്വർഗത്തിന്റെ ഒരു സൂചന നമുക്ക് അവിടെ എല്ലാം ലഭിക്കുകയാണ്. 7 എബ്രായ ലേഖനം 26 പറയുന്നു, സ്വർഗങ്ങളെക്കാൾ ഉന്നതനായവൻ. 2 കൊരിന്ത്യർ 12:2 അവിടെ അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, 14 മുമ്പ് 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട ഒരാളെ ഞാൻ അറിയുന്നു. 3 സ്വർഗത്തോളം എടുക്കപ്പെടുക. മനസ്സിലായോ? മനസ്സിലായോ? ഇത് പറുദീസയാണ്, 3 സ്വർഗം പറുദീസയാണെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. ഇന്നൊരു നീതിമാൻ മരിക്കുമ്പോൾ അവന്റെ ആത്മാവിനെ ദൂതഗണങ്ങൾ ആനയിച്ചുകൊണ്ട് ഈ പറുദീസയിലേക്കാണ് പോകുന്നതെന്ന് വേദപണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നു. എന്നാൽ ദുഷ്ടന്മാർ പാപികൾ അവരുടെ ആത്മാക്കളൊക്കെ മരിച്ചു കഴിയുമ്പോൾ ആ പഴയ യാതനാസ്ഥലത്തേക്ക് തന്നെ, അതായത് ഭൂമിയുടെ അധോഭാഗങ്ങളുള്ള ആ യാതനാസ്ഥലത്തേക്ക് തന്നെ അവർ പോകുന്നു, അവരുടെ ആത്മാക്കൾ വിശ്രമിക്കുവാനായി പോകുന്നു. ഇത് നിത്യ നരകമല്ല, തൽക്കാലത്തേക്ക് റിമാൻഡിൽ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്. ഇവിടെ രാപ്പകൽ നിത്യദണ്ഡനമാണ്. ഇത് വിശ്രമിക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് നരകം പോലൊരു ഭയങ്കര അഗാധകൂപമല്ല, പക്ഷെ നിത്യദണ്ഡനം അനുഭവിക്കുന്ന ഒരു സ്ഥലമാണ്. അവരെ എന്തിനാണ് ഇവിടെ ഇത് റിമാൻഡിൽ വെച്ചിരിക്കുന്ന ഒരു സ്ഥലമാണ്? കാര്യം ഇവരെ ഒരു കോർട്ടിൽ ഇവരെ പ്രസന്റ് ചെയ്യണം, ഇവരുടെ കുറ്റം എന്താണെന്നുള്ളത് അവരെ വായിച്ച് കേൾപ്പിക്കണം, ജീവന്റെ പുസ്തകത്തിൽ അവരുടെ പേരെഴുതിയിട്ടുണ്ടോ എന്ന് നോക്കണം. അതിനുശേഷമാണ് അവർക്ക് ഫൈനൽ അവരുടെ ഒരു വെർഡിക്റ്റ് വരുന്നത്. അപ്പോൾ അതുവരെ, അതായത് വെള്ള സിംഹാസനത്തെങ്കിലെ ന്യായവിധി, വൈറ്റ് ത്രോൺ ജഡ്ജ്മെന്റ്, അതുവരെ അവരുടെ ആത്മാക്കൾ ഇവിടെ വിശ്രമിക്കും. വിശ്രമിക്കുക എന്ന് പറയുന്നത് വലിയ യാതനയാണ്, യാതനാസ്ഥലത്താണ് അവരെ ആക്കിയിരിക്കുന്നത്. ഇതാണ് പറുദീസയും അല്ലെന്നുണ്ടെങ്കിൽ യാതനാസ്ഥലവും തമ്മിലുള്ള വ്യത്യാസം. നമ്മൾ അനേകർ പ്രാർത്ഥിക്കാറുണ്ട്, നമ്മുടെയൊക്കെ വേണ്ടപ്പെട്ടവർ, അച്ചായന്മാർ അമ്മച്ചിമാർ ഒക്കെ മരിക്കുമ്പോഴത്തേന് അച്ചായനൊരു നല്ല മരണം ലഭിക്കണേ, നല്ലൊരടക്കം ലഭിക്കണം, ഇതൊക്കെയാണ് നമ്മുടെ പ്രാർത്ഥന. ഒത്തിരി പേര് വന്ന് അനുശോചനമൊക്കെ പറയണം, അച്ചായൻ നല്ല ആളായിരുന്നു, അങ്ങനായിരുന്നു, ഇങ്ങനായിരുന്നു എന്നൊക്കെ പറയണം. മഴയൊന്നും ഇല്ലാതിരിക്കണം. ഒരു മഴ ഉരുണ്ടുകൂടി വന്നതായിരുന്നു, പക്ഷെ അതങ്ങ് മാറിപ്പോയി. അച്ചായന് എന്തോ വലിയ ഭാഗ്യം ചെയ്ത ആളാണ് എന്നുള്ള നിലയിൽ. കാര്യം ഈ ചടങ്ങൊന്ന് ഭംഗിയായിട്ട് നടന്നിട്ട് ഈ പള്ളിപ്പുരയിടത്തിലെ ചായയും ബന്നും ഒക്കെ കഴിച്ച് അവിടെ നിന്ന് വന്നു കഴിയുമ്പോഴത്തേനും നമ്മൾ ഭയങ്കര റിലീവ്ഡായി കഴിഞ്ഞു, നമ്മുടെ ഒരു വലിയ പണി തീർന്ന പോലെ. എന്നാൽ കണ്ണടഞ്ഞ ആ നിമിഷം മുതൽ അച്ചായൻ എവിടാ പോയത്? യാതനാസ്ഥലത്താണെങ്കിൽ അവിടെ കിടന്ന് ആലമുറയിട്ട് കരയുന്നുണ്ടാവും, കൂടെ നടന്നവരോടും പിള്ളേരോടും ഒക്കെ പറഞ്ഞ് അലഞ്ച് വിളിച്ച് അലമുറയിട്ട് കരയുന്നുണ്ടാവും. എടാ മക്കളെ, നന്നാകെ നോക്കിക്കോടാ, ഇത് യാതനയാടാ, പഠിത്തവും പണവും പത്രാസും പദവിയും ഒന്നും അല്ലടാ, രക്ഷിക്കപ്പെടാൻ നോക്കിക്കോളാ എന്ന് പറഞ്ഞിട്ട് അലമുറയിട്ട് കരയുന്നുണ്ടാവും. കാര്യം തനിക്ക് നല്ല ബോധ്യമുണ്ട്, മരിച്ച് കണ്ണടഞ്ഞ സമയം മുതൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് വളരെ ബോധ്യമുള്ളതാ. മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. മരണം അടഞ്ഞു കഴിഞ്ഞാൽ പിന്നെ താങ്കൾക്ക് രക്ഷയ്ക്ക് യാതൊരു സ്കോപ്പുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. എബ്രായ ലേഖനം 9:27 അടിവരയിട്ട് നമ്മളെ അത് മനസ്സിലാക്കി തരിക. ഒരിക്കൽ മരണവും പിന്നെ ന്യായവിധിയും മനുഷ്യന് നിയമിച്ചിരിക്കുന്നു. മരണശേഷം ഒരു ചെപ്പടി വിദ്യകൾക്കും ഒരു ശേഷക്രിയകൾക്കും താങ്കളെ അവിടെ നിന്ന് രക്ഷിക്കുവാനായിട്ട് കഴിയത്തില്ല. താങ്കൾ ജീവനോടിരിക്കുമ്പോഴാണ് രക്ഷപ്പെടാൻ കഴിയുന്നത്. മരിച്ചു കഴിഞ്ഞ് യാതനാസ്ഥലത്തേക്കാണ് താങ്കൾ പോകേണ്ടതായിട്ട് വരുന്നതെങ്കിൽ ആ നിമിഷം മുതൽ താങ്കൾ കഷ്ടതയുടെ കയ്പ് കാടി കുടിക്കാൻ ആരംഭിക്കാവൂ. പ്രിയ സ്നേഹിത, ഇപ്പോഴാണ് രക്ഷാദിവസം, ഇതാണ് സുപ്രസാദകാലം. മരിച്ചു കഴിഞ്ഞിട്ട് വീട്ടുകാരെല്ലാം കൂടെ ശേഷക്രിയ നടത്തി താങ്കളെ സ്വർഗത്തിൽ വിടുന്ന പദ്ധതി അല്ല ഇത്. ഇനി എൻ്റെ വിഷയം പറഞ്ഞു തീർക്കേണ്ടതായിട്ടുള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് പോവുകയാണ്. എപ്പോഴാണ് മരിച്ചവരുടെ പുനരുദ്ധാനം നടക്കുക? കൊരിന്ത്യർക്ക് എഴുതിയ 1 ലേഖനം 15:23 അവിടെ ഉയർപ്പിൻ്റെ 3 നിരകളെക്കുറിച്ച് പറയുന്നുണ്ട്. ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം. ഇങ്ങനെയാണ് ആ വാക്യം എഴുതിയിരിക്കുന്നത്. അതായത് ആദ്യ ഫലം ക്രിസ്തു, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അവൻ്റെ വരവിങ്കൽ, പിന്നെ അവസാനം. ആദ്യ ഫലം ക്രിസ്തുവാണോ? ക്രിസ്തുവിന് മുമ്പ് പലരും ഉയർത്തിട്ടുണ്ടല്ലോ, നമ്മൾ പിന്നെ എങ്ങനെയാണ് പറയുവാൻ കഴിയുന്ന ആദ്യ ഫലം ക്രിസ്തു ആണെന്ന്? ഏലിയാവ് സാരാഫാത്തിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചില്ലേ? ഏലിശ ശൂനേങ്കാരത്തിയുടെ മകനെ ഉയർപ്പിച്ചില്ലേ? യേശു ക്രിസ്തു തന്നെ തന്റെ ലോകത്തിലെ മിനിസ്ട്രിയിൽ മൂന്ന് പേരെ ഉയർപ്പിച്ചില്ലേ? യൈറോസിന്റെ മകളെ ഉയർപ്പിച്ചു, നയനിലെ വിധവയുടെ മകനെ ഉയർപ്പിച്ചു, ബെഥാനിയിലെ ലാസറിനെ ഉയർപ്പിച്ചു. കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ കഴിയും യേശു ക്രിസ്തു തന്നെ ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു വന്ന? സി, നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. കർത്താവായ യേശു ക്രിസ്തു മരിച്ചവരിൽ നിന്നും ആദ്യ ഫലമായി തേജസ്സിൻ ശരീരത്തിൽ ഉയർത്തു, അമർത്യമായതിൽ ഉയർത്തു, അദ്രവത്വത്തിൽ ഉയർത്തു. മനസ്സിലാകുന്നുണ്ടോ? മറ്റുള്ളവരൊക്കെ ഉയർത്തുവെങ്കിലും അവരൊക്കെ വീണ്ടും മരിക്കേണ്ടതായിട്ട് വന്നു. അവരൊക്കെ ജഡത്തിൽ മരിച്ചു. അവർക്കൊക്കെ വേണ്ടി ഒരു ശവകുടീരം വീണ്ടും പണിയേണ്ടതായിട്ട് വന്നു. അവർക്കൊക്കെ വേണ്ടി വിലാപഗാനം വീണ്ടും പാടേണ്ടതായിട്ട് വന്നു. എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ആദ്യ ഫലമായി തേജസ്സിൻ ശരീരത്തിൽ ഉയർത്തു, അമർത്യമായതിൽ ഉയർത്തു, അദ്രവത്വത്തിൽ ഉയർത്തു. വീണ്ടും മരണമില്ലാത്തവനായി അമർത്യനായി ദൈവം ഉയർത്തു. മനസ്സിലാകുന്നുണ്ടോ? യേശു ക്രിസ്തുവിന്റെ മരണസമയം കൂടെ ചില വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർത്തു എന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നുവെങ്കിലും മത്തായിയുടെ സുവിശേഷം 27-ാം അധ്യായം അതിന്റെ 52-53 വാക്യങ്ങളൊക്കെ വായിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ വ്യക്തമായി കാണാം. അവിടെ പറയുകയാണ്, അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം അവർ കല്ലറകളെ വിട്ടു. മനസ്സിലാകുന്നുണ്ടോ? യേശു ക്രിസ്തുവിനെ ആദ്യ ഫലമായി നിർത്തേണ്ടതിന് അവന്റെ പുനരുദ്ധാനത്തിന് ശേഷം അവർ കല്ലറകളെ വിട്ടു. കർത്താവായ യേശു ക്രിസ്തുവിനെയും അവന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തിയെയും നാം അനുദിനം അനുഭവിച്ചറിയുന്നവരാകിയാൽ ആ വിഷയത്തിൽ വേറൊരു കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമില്ലാത്തതിനാലും ആ ഭാഗം ഞാൻ തൽക്കാലം വിടുകയാണ്. 2, പിന്നെ ക്രിസ്തുവിനുള്ളവർ, അത് അവന്റെ വരവെങ്കിൽ. 2-ാമത്തെ ഗ്രൂപ്പാണിത്. പിന്നെ ക്രിസ്തുവിനുള്ളവർ, അതായത് വിശുദ്ധന്മാർ, അത് അവന്റെ വരവെങ്കിൽ. ഭാവിയിൽ 2 പുനരുദ്ധാനങ്ങളാണ് നടക്കേണ്ടത്. 1 വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം, മറ്റത് ദുഷ്ടന്മാരുടെ അല്ലെങ്കിൽ പാപികളുടെ പുനരുദ്ധാനം. ഇനി ഇവിടെ നമ്മളിപ്പോൾ പറയുന്നത് 2-ാമത്തെ പുനരുദ്ധാനമാണ്, അതായത് 2-ാമത്തെ കൂട്ടരുടെ, 2-ാമത്തെ ഗ്രൂപ്പിന്റെ പുനരുദ്ധാനമാണ്. അത് ക്രിസ്തുവിനുള്ളവർ അല്ലെങ്കിൽ വിശുദ്ധന്മാർ, അവന്റെ വരവെങ്കിൽ അത് നടക്കും. വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം അത് എങ്ങനെയാണ് നടക്കുന്നതെന്ന് ഞാൻ ഒരല്പം ഒന്ന് മനസ്സിലാക്കി തരാം. ഇവിടെ 2 ഘട്ടങ്ങളായിട്ടാണ് അത് നടക്കുന്നത്. 1, സഭയുടെ ഉൽപ്രാപണത്തിൽ നടക്കും. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 52-53 വാക്യങ്ങൾ വായിച്ചാൽ നമുക്കത് കാണാം. അവിടെ പറയുന്നു, നാം എല്ലാവരും നിദ്ര കൊള്ളുകയില്ല, എന്നാൽ അന്ത്യകാഹളത്തെങ്കിൽ പെട്ടെന്ന് കണ്ണിമയ്ക്കുന്നതിനിടയിൽ നാം എല്ലാവരും രൂപാന്തരപ്പെടും, കാഹളം ധ്വനിക്കും, മരിച്ചവർ അക്ഷയരായി ഉയർക്കുകയും നാം രൂപാന്തരപ്പെടുകയും ചെയ്യും. അതായത് കർത്താവായ യേശു ക്രിസ്തു, ബോഡി ഓഫ് ക്രൈസ്റ്റ് എന്ന സഭയുടെ ആരംഭം മുതൽ, അപ്പോസ്തലനായ പൗലോസ് മുതൽ ഈ റാപ്ചർ എന്ന് നടക്കുമോ അന്ന് വരെയുള്ള ക്രിസ്തുവിൽ മരിച്ചവർ, കർത്താവിന്റെ വിശുദ്ധന്മാര്, അവരെല്ലാവരും അന്ന് ഉയർക്കും. മരിച്ചുപോയവർ ഉയർക്കും, പിന്നെ ജീവനോടിരിക്കുന്ന നാം രൂപാന്തരപ്പെടും. ഇതാണ് അതിന്റെ ഫസ്റ്റ് പാർട്ട്. ഇനി വിശുദ്ധന്മാരുടെ സെക്കൻഡ് പാർട്ട്, അതായത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2 വരവെങ്കിൽ, കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വ പ്രത്യക്ഷത, അതായത് കർത്താവ് ലോകത്തിലേക്ക് വരുന്ന ആ ഒലിവുമലയിൽ കാല് ചവിട്ടി ഈ ലോകത്തിൽ രാജാതി രാജാവായി ഈ ലോകത്തെ വാഴുവാൻ വരുന്ന കർത്താവിന്റെ 2 വരവ്, റവലേഷൻ വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായം 4-6 വായിച്ചു കഴിഞ്ഞാൽ നമുക്കവിടെ കാണുവാനായിട്ട് കഴിയും. ഈ വാക്യത്തിലും കർത്താവ് ഇവിടെ പറയുന്നതിലും അവന്റെ പിന്നെ വിശുദ്ധന്മാരുടെ പുനരുദ്ധാനം എന്ന് പറയുന്നതും കർത്താവിന്റെ വരവിലെ ഈ പുനരുദ്ധാനത്തെയാണ് കൂടുതലും ദൈവം ഉദ്ദേശിക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ 2 വരവിൽ ഈ പുനരുദ്ധാനം നടക്കും. അതായത് അന്ന് ഓൾഡ് ടെസ്റ്റമെന്റിലെ വിശുദ്ധന്മാര്, ലിറ്റിൽ ഫ്ലോക്സ്, അതായത് ചെറിയ കൂട്ടം എന്നറിയപ്പെടുന്ന ആദ്യ നൂറ്റാണ്ടിലെ പന്തിരുവരുടെ ശുശ്രൂഷയിൽ കൂടെ രക്ഷിക്കപ്പെട്ടവര്, പന്തിരുവര്, പിന്നെ ഈ ട്രിബുലേഷൻ സെയിൻസ് അല്ലെങ്കിൽ ഈ മഹോപദ്രവ കാലത്തിൽ കൂടി രക്ഷിക്കപ്പെട്ടവര്, രക്തസാക്ഷികളായി മരിച്ചവര്, ദൈവം വിടുവിച്ചവര്, അങ്ങനൊരു ഗ്രൂപ്പ്, ഇവരെല്ലാവരും പുനരുദ്ധാനം പ്രാപിക്കുന്നത് ഇവിടെ വെച്ചാണ്. 2 ഗ്രൂപ്പാണ്, അതായത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയും സ്വർഗരാജ്യം എന്ന മണവാട്ടി സഭയും. ഉൽപ്രാവണത്തിൽ ബോഡി ഓഫ് ക്രൈസ്റ്റ് സ്ഥാപിതമായ നാൾ മുതൽ റാപ്ചർ വരെയുള്ള എല്ലാ വിശുദ്ധന്മാരും കർത്താവിന്റെ ഉൽപ്രാവണത്തിൽ ചേർക്കപ്പെടും. എന്നാൽ സെക്കൻഡ് കമ്മിങ്ങിൽ ഓൾഡ് ടെസ്റ്റമെന്റ് സെയിൻസ്, ലിറ്റിൽ ഫ്ലോക്സ്, അതായത് ചെറിയ കൂട്ടം, ട്രിബുലേഷൻ സെയിൻസ്, മഹോപദ്രവ കാലത്തിലെ വിശുദ്ധന്മാർ, ഇവരെല്ലാവരും കൂടെ ചേരുന്നൊരു ഗ്രൂപ്പ് കർത്താവിന്റെ മഹത്വ പ്രത്യക്ഷതയിൽ പുനരുദ്ധാനം പ്രാപിക്കും. ഇങ്ങനെ അവര് ഈ വിഷയത്തിൽ ഇവിടെ പുനരുദ്ധാനം നടക്കും. എന്നാൽ ഇത് ഇന്ന് ക്രിസ്തീയ സമൂഹത്തിന് ഒരു വലിയ കുഴച്ചിലായിട്ട്, വലിയൊരു കൺഫ്യൂഷനായിട്ട് കിടക്കുന്ന ഒരു വിഷയമാണ്. ഒത്തിരി പേർക്ക് ഇതിലൊരു ക്ലാരിറ്റി ഇല്ല. എന്നാൽ തിരുവചനം വളരെ വ്യക്തമായിട്ട് ഈ കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ പാരമ്പര്യം കൂടെ ഇതിൻ്റെ കൂടെ ചേർത്ത് കൂട്ടിക്കുഴയ്ക്കുമ്പോഴാണ് നമുക്കിത് മനസ്സിലാകാത്തത്. എന്നാൽ വാസ്തവമായിട്ട് തിരുവചനം കൃപയിൽ ആശ്രയിച്ച് പഠിച്ചാൽ ഈ കാര്യം ക്രിസ്റ്റൽ ക്ലിയറായിട്ട് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. പക്ഷെ നിർഭാഗ്യവശാൽ ഇന്ന് ക്രിസ്ത്യൻത്തിലെ സിംഹഭാഗത്തിനും കിങ്ഡം ഓഫ് ഹെവൻ എന്ന് പറയുന്ന പ്രോഗ്രാം ഫോളോ ചെയ്ത് കഴിയുന്നതിനാൽ അവർക്ക് ഉൽപ്രാവണം എന്തെന്നേ അറിയത്തില്ല. കാര്യം കിങ്ഡം ഓഫ് ഹെവനിൽ ഉൽപ്രാപണം എന്ന് പറയുന്നൊരു ഒരു സംഗതി ഇല്ല. അതിൻ്റെ ഒരു ആവശ്യം അവിടെ ഇല്ല. അവർ ഈ ലോകത്തിൽ വാഴുകയും ഈ ലോകത്തിൽ നിന്ന് അവർ പുത്തനരിശിലായും പുത്തനാമരിശിലയും എന്ന നിത്യത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നവരാ. അവർ സ്വർഗത്തിലോട്ട് എടുത്തുകൊണ്ട് പോകുന്ന ഒരു പ്രോഗ്രാം അവരുടെ പദ്ധതിയിലേ ഇല്ല. അതുകൊണ്ട് തന്നെ ഇന്നുള്ള 200 കോടിയിലധികം ആൾക്കാർക്ക് ഉൽപ്രാപണം അറിയത്തില്ല. ഏകദേശം 50 കോടിയോളം ആൾക്കാർക്ക് ഉൽപ്രാപണം ഉണ്ടെന്നറിയാം, പക്ഷെ അതിൻ്റെ ശരിയായിട്ടുള്ള പർപ്പസ് എന്താണെന്ന് അറിയത്തില്ല. അതുകൊണ്ട് അവിടെ പോയി കണ്ടു കേട്ട് തിരിച്ചു വരുന്നു എന്നുള്ള രീതിയിലുള്ളൊരു പഠിപ്പീരുമായിട്ട് ആയിരിക്കുകയാണ്. ഇന്നത്തെ സഭ എന്ന് പറയുന്നത് ബോഡി ഓഫ് ക്രൈസ്റ്റ് ആണ്. അതിൻ്റെ ആത്യന്തികമായ ഉദ്ദേശം എന്ന് പറയുന്നത് സ്വർഗീയ വാഴ്ചയും സ്വർഗത്തിൽ നമ്മൾ ദൈവത്തിനോടൊപ്പം ആയിരിക്കുകയാണ്. അതിനായി നമ്മെ ചേർപ്പാനാണ് ഈ ഉൽപ്രാപണം നടക്കുന്നത്. ഉൽപ്രാവണത്തിൽ എടുക്കപ്പെടുന്ന സഭയെ ചേർപ്പാൻ കർത്താവ് മധ്യാകാശം വരെ വരികയാണ്. അപ്പോസ്തലനായ പൗലോസിലൂടെ ഈ തിരുവചനം നമ്മളെ അസന്നിഗ്ധമായി പല ആവർത്തി പല സ്ഥലങ്ങളിൽ നമ്മൾ എഴുതി നമുക്ക് മനസ്സിലാക്കി തന്നിരിക്കുകയാണ്. പക്ഷെ നാം പാരമ്പര്യം എന്ന ഒരു ക്ഷുദ്രത്തിൽ മുങ്ങി മയങ്ങി കക്ഷി രാഷ്ട്രീയത്തിലും മത തീവ്രവാദത്തിലും ഒക്കെ മത്ത് പിടിച്ച് മയങ്ങിയിരിക്കുന്നതിനാൽ ഇത് നമുക്ക് മനസ്സിലായിട്ടില്ല. ഇതൊന്നും മനസ്സിലാക്കി തരാനാണ് ദ ഗേറ്റ് മിനിസ്ട്രീസ് ഇത്രയും എനർജി സ്പെൻഡ് ചെയ്യുന്നത്. നമ്മുടെ ടൈമും എനർജിയും ഒക്കെ സ്പെൻഡ് ചെയ്ത് ഈ കാര്യം പറഞ്ഞു തരാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. പാരമ്പര്യവും പത്രാസും പണവും പ്രശസ്തിയും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ അതിൻ്റെയൊക്കെ പുറകെ നടക്കുകയാണ്. ഇതൊന്നും നമുക്കൊന്നും നേടിത്തരത്തില്ല എന്നുള്ള വസ്തുത ഈ കൊറോണ കാലത്തെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ലോകത്തിലെ പ്രമുഖന്മാർ, രാഷ്ട്രീയ നേതാക്കന്മാർ, ലോക നേതാക്കന്മാരൊക്കെ കൈമലർത്തി നടു റോഡിൽ വന്ന് നിന്നത് നമ്മൾ കണ്ടതാ. സത്യം തിരിച്ചറിയാൻ ദൈവം തങ്ങളുടെ ഹൃദയ കണ്ണുകളെ തുറക്കട്ടെ എന്ന് ഞാൻ വാസ്തവമായിട്ട് പ്രാർത്ഥിക്കുന്നു. റാപ്ചർ കഴിയുമ്പോൾ ട്രിബുലേഷൻ പീരീഡ് ആരംഭിക്കും. കാര്യം ട്രിബുലേഷന്റെ പർപ്പസ് യഹൂദന്റെ റിസ്റ്റോറേഷനാണ്. ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇവിടെ നിന്ന് ചേർക്കപ്പെട്ട് കഴിയുമ്പോൾ അധർമ്മത്തിന്റെ മർമ്മം വെളിപ്പെട്ടു വരും. അതായത് അധർമ്മ മൂർത്തി വെളിപ്പെട്ടു വരും. ഇത് നമുക്ക് 2 തെസ്സലോനിക്കരിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. തെസ്സലോനിക്കർക്ക് എഴുതിയ 2 ലേഖനം 2 അധ്യായം അതിൻ്റെ 6, 7, 8 വാക്യങ്ങൾ ഞാൻ വായിക്കാം. അവൻ സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടതിന് ഇപ്പോൾ തടുക്കുന്നത് എന്ത് എന്ന് നിങ്ങൾ അറിയുന്നു. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ വായിലെ ശ്വാസത്തിൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുക, സമയത്തിന് മുമ്പേ വെളിപ്പെടാതിരിക്കേണ്ടത്. അതായത് അധർമ്മത്തിൻ്റെ മർമ്മം, അധർമ്മമൂർത്തി ഇപ്പോഴേ വെളിപ്പെടാൻ വെമ്പൽ കൊണ്ട് നിൽക്കുക. അവൻ വെളിപ്പെടാതെ അവനെ വഴിയിൽ തടുക്കുന്നു. എന്താണ് ബോഡി ഓഫ് ക്രൈസ്റ്റ്, ദൈവത്തിന്റെ സഭ ഇവിടെ ഉള്ളത് കാരണം അവന് വെളിപ്പെടാൻ പറ്റത്തില്ല. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോകുക മാത്രം വേണം. ഇത് റാപ്ചറിൽ നടക്കും. ബോഡി ഓഫ് ക്രൈസ്റ്റ് ഇവിടുന്ന് നീങ്ങിപ്പോകും. അപ്പോൾ അധർമ്മത്തിന്റെ മൂർത്തി വെളിപ്പെട്ടു വരും. 8 വാക്യം അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ, ഇത് കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയാണ്. അവൻ്റെ വാഴ്ച 7 വർഷം ഉണ്ടാകും. ആ വാഴ്ചയുടെ അവസാനത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വ പ്രത്യക്ഷത ഉണ്ടാകും. അവനെ കർത്താവായ യേശു തൻ്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തൻ്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ അവൻ നശിച്ചു പോകും. മനസ്സിലാകുന്നുണ്ടോ? കർത്താവിൻ്റെ പ്രഭാവത്താൽ, കർത്താവിൻ്റെ മഹത്വ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ അവൻ നശിച്ചു പോകും. ഈ വാചനങ്ങളൊക്കെ നമുക്ക് തരുന്ന ഉറപ്പെന്താണെന്ന് അറിയാമോ? അനധിവിദൂര ഭാവിയിൽ റാപ്ചർ നടക്കുമെന്നുള്ളതാ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുന്നു എന്നുള്ളതാ. സൂര്യനെ വെല്ലുന്ന ശോഭയോടെ പൗലോസിന് പ്രത്യക്ഷനായതുപോലെ, അതായത് പത്മോസിൽ യോഹന്നാൻ അവനെ കാണുമ്പോൾ അവൻ്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നത് പോലെയായിരുന്നു. യോഹന്നാൻ കർത്താവിനെ കാണുന്നൊരു ഭാഗം വെളിപ്പെടുത്തുന്നുണ്ട്. AD 95 യോഹന്നാൻ പത്മോസിൽ കാണുന്നത്. അപ്പോസ്തലനായ പൗലോസ് ഏകദേശം AD 30 കർത്താവിനെ ഡമസ്കോസിൽ കാണുന്നത്. സൂര്യനെ വെല്ലുന്ന ശോഭയോട്, അങ്ങനെ പൗലോസിന് ഈ യോഹന്നാനൊക്കെ പ്രത്യക്ഷനായതുപോലെ കൃപായുഗം ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയും ആരംഭിച്ചവൻ അധികം വിദൂരമല്ലാത്ത ഭാവിയിൽ അധികം താമസം വിന മധ്യാകാശത്ത് പ്രത്യക്ഷനാകാൻ പോവുകയാണ്. സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്ന പോലെ നാം അവനെ കാണാൻ പോവുകയാണ്. കാഹളം ധ്വനിക്കാൻ പോവുകയാണ്. ക്രിസ്തുവിൽ മരിച്ചവർ ഉയർക്കും, നാം രൂപാന്തരപ്പെടും. ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ അതിന്റെ തലയോട് ചേരും. ആ സമാഗമവും അതിനുശേഷമുള്ള സ്വർഗീയ വാസവുമാണ് നമ്മുടെ നിത്യ മഹത്വകരമായ പ്രത്യാശ. ദ ഗ്ലോറിയസ് ഹോപ്പ് ഓഫ് ദ ചർച്ച് ഓഫ് ഗോഡ്. ഹല്ലേലൂയ. അത് മനസ്സിലാക്കുന്നവർക്കായിട്ട്, അതിൽ സന്തോഷിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇതൊന്നും മനസ്സിലാകാതെ ക്രിസ്ത്യൻഡം വലിയ തെറ്റായ ഉപദേശങ്ങളുടെ പുറകെ കുടുങ്ങിക്കിടക്കുകയാണ്. മനസ്സിലാക്കുവാൻ ദൈവം അവരുടെ കണ്ണുകൾ തുറക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയും ആശിക്കുകയും ചെയ്യുന്നു. ചില ചോദ്യങ്ങൾ കൂടി മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്. യാതനാസ്ഥലത്ത് കിടക്കുന്ന ഒരാളുടെ ആത്മാവിന് സുബോധമുണ്ടോ? പലരും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്. ഈ യാതനാസ്ഥലത്ത് ബൈ ചാൻസ് പോകേണ്ടതായിട്ട് വന്നു കഴിഞ്ഞാൽ അവിടെ കിടക്കുന്ന ഒരാൾക്ക് സുബോധമുണ്ടോ? തീർച്ചയായിട്ടുമുണ്ട്. മരിച്ചപ്പോൾ ശരീരം നഷ്ടമായെങ്കിലും സ്വയബോധം തരുന്ന ഘടകം പ്രാണനിലായതിനാലും പ്രാണൻ ആത്മാവോട് ചേർന്ന് ബന്ധിക്കപ്പെട്ടിരിക്കുന്നതിനാലും ഈ കോമ്പിനേഷൻ നിത്യമായതിനാലും അന്നത്തെ പോലെ തന്നെ ഇന്നും സുബോധമുണ്ട്. അത് നിത്യമാണ്. നിത്യതയിലും സുബോധത്തോടെ കൂടെ തന്നെ തുടരും. അതെങ്ങനെ താങ്കൾക്ക് പറയുവാൻ കഴിയും? എൻ്റെ മരണാനന്തരം എന്ന വീഡിയോ മെസ്സേജ് കണ്ടിട്ട് പലരും അഭിപ്രായങ്ങൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. ഇദ്ദേഹം അവിടെ പോയി കണ്ടിട്ട് വന്നതാണോ, റൂട്ട് മാപ്പൊക്കെ വരയ്ക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് പലരും ആക്ഷേപിക്കുന്ന കാണുവാനായിട്ടിടയായി. സ്നേഹിത, താങ്കളുടെ റൂട്ട് മാപ്പിനേക്കാൾ ക്ലിയറാണ് സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന കർത്താവിൻ്റെ തിരുവചനം. ഞാൻ ചില റെഫറൻസുകൾ താങ്കളെ കാണിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 16:23. ലൂക്കോസിന്റെ സുവിശേഷം 16:23 അവിടെ ഇങ്ങനെ പറയുകയാണ്, കർത്താവ് ധനവാന്റെയും ലാസറിന്റെയും ഉപമ പറയുക. അവിടെ ധനവാൻ അവിടെ കിടന്ന് അലമുറയിട്ട് കരയുക. കർത്താവിനോട് പറയുക, എൻ്റെ വീട്ടിൽ കുറെ ഗുണപ്പെടാത്തവരുണ്ട്, എൻ്റെ സഹോദരങ്ങളൊന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല, എന്നെ അങ്ങോട്ടൊന്ന് വിടാമോ? വിടാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞപ്പോൾ ഇവനെ, ലാസറിനെ വിടാമോ എന്ന് ചോദിക്കുക. മനസ്സിലായോ? വീട്ടിലെ ആൾക്കാർ രക്ഷിക്കപ്പെടാതെ ഇങ്ങോട്ട് വരുന്ന ഭാരം ഓർത്തിട്ട് താൻ അലമുറയിടുക അവിടെ കിടന്ന്. ഇത് സുബോധമില്ലാഞ്ഞിട്ടാണോ? മനസ്സിലായോ? 1 കൊരിന്ത്യർ 5:8 ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുക, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് ശരീരം വിട്ട് കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. സുബോധമില്ലാഞ്ഞിട്ടാണോ? ധൈര്യപ്പെട്ട് ശരീരം വിട്ടിട്ട് കർത്താവിനോട് കൂടെ ഇരിക്കാൻ ഏറെ ഇഷ്ടപ്പെടുന്നത്. ആ സന്തോഷം അത് പൗലോസ് അവിടെ പോയി കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പൗലോസ് പറയുക, ഇങ്ങനെ ഞങ്ങൾ ധൈര്യപ്പെട്ട് കർത്താവിനോട് കൂടെ ഇരിക്കുവാൻ ഏറെ ഇഷ്ടപ്പെടുന്നു. ഇനിയും പറയാം. ഫിലിപ്പിയ ലേഖനം 1:23 അവിടെ പറയുകയാണ്, ഇവ രണ്ടിനാലും ഞങ്ങൾ ഞരങ്ങുന്നു. വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടെ ഇരിക്കുന്നത് ഞങ്ങൾക്ക് ഏറെ ഇഷ്ടം. ഈ ലോകത്തിലിരിക്കുന്നതും അങ്ങോട്ട് പോകുന്നതും സ്വർഗത്തിൽ വിട്ടുപിരിഞ്ഞ് കർത്താവിനോട് കൂടെ ഇരിക്കുന്നതും ഇവ രണ്ടിനാലും ഞങ്ങൾ ഞരങ്ങുന്നു. ഇവിടെ ഇരിക്കേണ്ടത് ആവശ്യമായിരിക്കുന്ന കാര്യം കുറെ പേരെ കൊണ്ട് രക്ഷിക്കേണ്ടതായിട്ടുണ്ട്. വിട്ടുപിരിഞ്ഞ് അങ്ങോട്ട് പോയാൽ അത് ഏറെ ഇഷ്ടം. കാര്യം അവിടെ കർത്താവിനോടുകൂടി ഇരിക്കാൻ പറ്റും. സുബോധമില്ലാഞ്ഞിട്ടാണോ അങ്ങോട്ട് പോയി ഉറങ്ങാനാണോ പോകുന്നത്? അല്ല, അവിടെ സുബോധത്തോടുകൂടി ആയിരിക്കുന്നത്. വെളിപ്പാട് പുസ്തകം 6:10 വിശുദ്ധനും സത്യവാനുമായ നാഥ, അതായത് ആ ട്രിബുലേഷൻ പീരീഡിൽ മഹോപദ്രവ കാലത്തിൽ രക്തസാക്ഷികളായി മരിക്കുന്നവരുടെ ആത്മാക്കൾ സ്വർഗത്തിൽ ചെന്ന് ദൈവത്തോട് അപ്പീല് ചെയ്യുന്ന ഒരു ഭാഗമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അവിടെ ദൈവത്തോട് പറയുക, വിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തെക്കുറിച്ച് നീ എത്രത്തോളം ന്യായവിധിയും പ്രതികാരവും നടത്താതെ ഇരിക്കും? മനസ്സിലായോ? അവർ ഉറക്ക നിലവിളിക്കുക എന്നവർ ഉറക്ക നിലവിളിച്ചു. അതായത് അവരുടെ പ്രാണൻ പ്രതികാരത്തിനായിട്ട് ആഗ്രഹിച്ച് ദൈവത്തോട് അപ്പീല് ചെയ്യുക അവരെ നശിപ്പിക്കാനായിട്ട്. സുബോധമില്ലാഞ്ഞിട്ടാണോ ഈ ചെയ്യുന്നത്? ലൂക്കോസിന്റെ സുവിശേഷം 23:43 ക്രൂസിൽ കിടന്ന കള്ളനോട് കർത്താവ് പറയുക, നീ ഇന്ന് എൻ്റെ കൂടെ പറുദീസയിൽ ഇരിക്കും. അവൻ്റെ ശരീരം ക്രൂശിലാ, അവൻ്റെ ആത്മാവ് കർത്താവിനോടുകൂടി പറുദീസയിൽ ഇരിക്കുക. കർത്താവിനോട് അവൻ സന്തോഷിക്കുക. മനസ്സിലായോ? പരിപൂർണ ജ്ഞാനത്തോടും സുബോധത്തോടും കൂടിയാണ് നമ്മൾ മരിച്ചു കഴിയുമ്പോൾ ഇരിക്കുന്നത്. നമ്മുടെ അകത്തെ മനുഷ്യനെയാണ് ദൈവം സൃഷ്ടിച്ച് ഈ മൺകൂടാരത്തിൽ വെച്ചേക്കുന്നത്. ഈ മൺകൂടാരം പൊലിഞ്ഞു പോയെന്നേ ഉള്ളൂ. അകത്തെ മനുഷ്യൻ നിത്യമാ, അവന് ജീവിക്കാൻ ദൈവം വേറൊരു ശരീരം കൊടുക്കും. സ്വർഗീയമായ ഭവനം നമുക്ക് തരും. മനസ്സിലാക്കുന്നവർക്കായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. 2 കൊരിന്ത്യർ 12:2 പൗലോസ് പറയുകയാണ്, 3 സ്വർഗത്തോളം താൻ എടുക്കപ്പെട്ടു. ശരീരം ഇവിടെ കിടക്കുക, പൗലോസിനെ ഏറുകൊണ്ട് ലൂസ്ത്രയിൽ വെച്ച് ആൾക്കാർ എറിഞ്ഞ് കൊന്നിട്ട് പൗലോസിന്റെ ശരീരം കിടക്കുക, പൗലോസിന്റെ കൂടെ ഉണ്ടായിരുന്ന മറ്റുള്ള ആൾക്കാരെല്ലാം കൂടെ പൗലോസിന് ചുറ്റും കൂടിയെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, പൗലോസ് മൂന്നാം സ്വർഗത്തോളം എടുക്കപ്പെട്ടിരിക്കുക. അവിടെ പോയി ആത്മാവിൽ പലതും കണ്ടു പലതും കേട്ടു. അതാ 12-ാമത്തെ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നത്. മനസ്സിലാക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സ്നേഹിത, ഇത് വാസ്തവമാണ്. താങ്കളുടെ യുക്തിയല്ല പ്രധാനം, തിരുവചനമാണ്. പ്രിയ സ്നേഹിത, താങ്കൾ ഇന്ന് ഈ സത്യസുവിശേഷം അംഗീകരിച്ച് അതിൽ വിശ്വസിച്ച് രക്ഷിക്കപ്പെടാതെ യാതനാസ്ഥലത്ത് പോകേണ്ടി വന്നാൽ അവിടെ കിടന്ന ഒരു ദാരുണ സത്യം താങ്കൾ മനസ്സിലാക്കേണ്ടതായിട്ട് വരും. താങ്കളോട് ഈ സുവിശേഷം പറഞ്ഞവരുടെ മുഖം ഓരോന്നോരോന്നായിട്ട് താങ്കൾക്ക് ഓർമ്മ വരും. രക്ഷപ്പെടാൻ കെഞ്ചിയപ്പോൾ അവരെ നിസ്സാരന്മാരെന്ന് കണ്ട് ഇറക്കി വിട്ടത് താങ്കൾക്ക് ഓർമ്മ വരും. 20-ാം നൂറ്റാണ്ടിലും ഇത്തരം പൊട്ടന്മാർ അസംബന്ധങ്ങൾ പറയുന്നവരുണ്ടല്ലോ എന്ന് പറഞ്ഞ് പരിഹസിച്ചത് താങ്കൾക്ക് ഓർമ്മ വരും. എന്റെ വിലപ്പെട്ട സമയം വേറെ എന്തിനെല്ലാം ചെലവഴിക്കാമായിരുന്നു, വെറുതെ ഇത് കേട്ടുകൊണ്ടിരുന്നു എന്ന് പറഞ്ഞത് താങ്കൾക്ക് ഓർമ്മ വരും. ഗേറ്റ് മിനിസ്ട്രീസിനെ പോലെ ഈ സത്യസുവിശേഷം ഓർപ്പിച്ചപ്പോൾ അവരെ പുച്ഛിച്ച് തള്ളിയത് അവിടെ കിടന്ന് താങ്കൾ ഓർക്കും. എന്നെ കേൾക്കുന്ന എന്റെ വാത്സല്യ സഹോദര സഹോദരി, ഇന്ന് കർത്താവിൻ്റെ വാനമേഘങ്ങളിലെ പ്രത്യക്ഷതയായാൽ അല്ല, ഏതെങ്കിലും സാഹചര്യത്താൽ ഈ ഭൗതിക ശരീരം വിട്ട് ഈ മൺകൂടാരം വിട്ട് മാറ്റപ്പെടേണ്ടതായി വന്നാൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന ആ നിത്യ ഭവനത്തിൽ, ആ നിത്യ ജീവനിൽ താങ്കൾ ഉണ്ടാവുമോ? ഈ വലിയ ചോദ്യം താങ്കളുടെ ഹൃദയത്തിൽ ഇന്ന് മുഴങ്ങി കേട്ടുകൊണ്ടിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. ഇന്ന് രക്ഷ സൗജന്യമാണ്, അത് സിമ്പിളാണ്. ഇന്നത് കൃപയാൽ വിശ്വാസത്താലാണ്. ഇതാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ഇറ്റ്സ് ക്രൈസ്റ്റ് അലോൺ, ഇറ്റ്സ് ഗ്രേസ് അലോൺ, ആൻഡ് ഇറ്റ്സ് ഫെയ്ത്ത് അലോൺ. ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തിലും പ്രകാരം മരിച്ചു അടക്കപ്പെട്ടു, തിരുവെഴുത്തിലും പ്രകാരം മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന സുവിശേഷത്തിലെ അടിപതരാത്ത അചഞ്ചലമായ ആത്മാർത്ഥമായ വിശ്വാസം, ആ വിശ്വാസത്താൽ ഇന്ന് താങ്കൾ രക്ഷിക്കപ്പെടുകയാണ്. കർത്താവിന്റെ കാൽവറിയിലൂടെ ഒഴുകിയ ആ പുണ്യ രക്തത്താൽ ഞാൻ വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു. ഇനി ലോകത്തിലെ യാതൊരു കൂദാശയ്ക്കും യാതൊരു ചടങ്ങുകൾക്കും യാതൊരു പ്രവൃത്തിക്കും എന്റെ രക്ഷയ്ക്ക് ആവശ്യമില്ല എന്നുള്ള അടിയുറച്ച വിശ്വാസം, കർത്താവിന്റെ രക്തത്തെക്കാൾ വിലയേറിയതായി വേറെ ഒന്നുമില്ല എന്നുള്ള ഒരു സമർപ്പണം, യേശു ക്രിസ്തു കാൽവറിയിൽ നിവർത്തിച്ച രക്ഷണ പ്രവൃത്തിയാൽ ഞാൻ ഇന്ന് വീണ്ടെടുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള വിശ്വാസം, അതിൽ ഇപ്പോൾ താങ്കൾ വീണ്ടെടുക്കപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ താങ്കൾ പരിശുദ്ധാത്മാവിനാൽ മുദ്രയിടപ്പെട്ടിരിക്കുകയാണ്. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി അവൻ തന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. അവന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ, മനസ്സിലാകുന്നുണ്ടോ? അവന്റെ രക്തം മൂലം പ്രായച്ചിത്തമാകുവാൻ ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നു. ഈ വചനത്താൽ ദൈവം നിങ്ങളെ ബലപ്പെടുത്തുമാറാകട്ടെ. ഈ മെസ്സേജിന്റെ പാർട്ട് 1 ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇതിന്റെ പാർട്ട് 2 അടുത്ത ആഴ്ചയിൽ ഒന്നിച്ച് ചിന്തിക്കുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുന്നു. ഞങ്ങളുടെ മിനിസ്ട്രിയെക്കുറിച്ച്, ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെക്കുറിച്ച് നിങ്ങൾ കൂടുതലായി അറിയുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ thegateministries.net എന്ന വിലാസത്തിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിച്ചാട്ട് അല്ല ഞങ്ങളോടൊപ്പം ഈ സത്യസുവിശേഷം ലോകത്തെ അറിയിക്കുവാൻ താങ്കൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ thegateministriesofficial@gmail.com എന്ന വിലാസത്തിൽ ഞങ്ങളുമായി ബന്ധപ്പെട്ടാട്ട്. കർത്താവിന്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കുമാറാകട്ടെ. മാരാനാഥ, ഗ്രേസ് ബി വിത്ത് യു. Yeshua.